പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, സുവിശേഷങ്ങളിലെ യേശുവിനെ അടുത്തറിയാനുള്ള ശ്രമം നമ്മൾ തുടരുകയാണ്. കഴിഞ്ഞ തവണ കാനായിലെ കല്യാണ വിരുന്നിൽ അത്ഭുതകരമായി യേശു വെള്ളം വീഞ്ഞാക്കിയ സംഭവമാണ് നമ്മൾ പഠന വിഷയമാക്കിയത്. ദീർഘമായി നമ്മളത് ചർച്ച ചെയ്തു. ആ സംഭവത്തിൻ്റെ വിവിധ വശങ്ങൾ പഠന വിഷയമാക്കി. അതിലൂടെ വെളിപ്പെട്ട യേശുവിൻ്റെ മഹത്വം മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ വീണ്ടും മർക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് മടങ്ങി വരികയാണ്. മർക്കോസിൻ്റെ സുവിശേഷമാണ് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ഒരു മാർഗരേഖയായി, യേശുവിൻ്റെ ജീവിതം പഠിക്കാനുള്ളൊരു മാർഗരേഖയായി നമ്മൾ സ്വീകരിക്കുന്നത്. നമ്മൾ കണ്ടു യേശുവിൻ്റെ ജീവിതത്തെ പല ഘട്ടങ്ങളായി തിരിച്ച് അവതരിപ്പിക്കുന്ന മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ഘടന. ആ ഘടന തന്നെയാണ് നമ്മൾ തുടരുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ യോഹന്നാൻ സുവിശേഷത്തിലും മറ്റ് സുവിശേഷങ്ങളും കാണുന്ന സംഭവങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. യേശുവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു പൊതുശൈലി അവതരിപ്പിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ആദ്യമേ ഇന്ന് വായിക്കാൻ പോവുക. അത് മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 35 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഒരു ദിവസത്തെ പ്രവർത്തനത്തിന് ശേഷം പിറ്റേ ദിവസം യേശു പ്രവർത്തനം ആരംഭിക്കുമ്പോൾ എന്തായിരുന്നു ചെയ്തത് എന്ന് എടുത്തു കാണിക്കുന്നതാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവം എന്നതിനേക്കാൾ കൂടുതൽ ഒരു പൊതുവായ പ്രവർത്തന ശൈലിയുടെ അവതരണമായിട്ട് നമ്മൾ കാണണം. ഞാൻ വായിക്കട്ടെ. അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജനസ്ഥലത്തേക്ക് പോയി. അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ശിമയോനും കൂടെയുണ്ടായിരുന്നവരും അവനെ തേടി പുറപ്പെട്ടു. കണ്ടെത്തിയപ്പോൾ അവർ പറഞ്ഞു, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു. അവൻ പറഞ്ഞു, നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം, അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു, അതിനാണ് ഞാൻ വന്നിരിക്കുന്നത്. സിനഗോഗുകളിൽ പ്രസംഗിച്ചുകൊണ്ടും പിശാചുക്കളെ പുറത്താക്കിക്കൊണ്ടും അവൻ ഗലീലയിൽ ഉടനീളം സഞ്ചരിച്ചു. ഇതൊരു സംക്ഷിപ്ത വിവരണമാണ്, എ സമ്മറി നറേറ്റീവ് എന്ന് പറയും. യേശുവിൻ്റെ പ്രവർത്തനത്തിൻ്റെ രത്നചുരുക്കമായി എടുത്തു കാണിക്കുന്ന ഒരു ഭാഗം. തുടങ്ങുന്നത് ഇങ്ങനെയാണ്, അതിരാവിലെ അവനുണർന്നു. സൂര്യനുദിക്കുന്നതിന് അനേകം മണിക്കൂറുകൾ മുമ്പേ അവനുണർന്നു എന്നാണ് അർത്ഥമാക്കുക. തലേ ദിവസം വളരെയേറെ രോഗികളെ സുഖപ്പെടുത്തിയ യേശു, രാത്രി കുറേ സമയം പ്രാർത്ഥന ചിലവഴിച്ച യേശു, അതിരാവിലെ എഴുന്നേറ്റ് വീണ്ടും പ്രാർത്ഥനയിൽ സമയം ചിലവഴിക്കുകയാണ്. അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജനസ്ഥലത്തേക്ക് പോയി. ദൈവിക സാന്നിധ്യം തേടിയാണ് യേശു പോകുന്നത്. മറ്റെല്ലാ ബഹളങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് ദിവസം തുടങ്ങുന്നത് ദൈവിക സാന്നിധ്യത്തിലാണ്. ഒരു വിജനസ്ഥലത്തേക്ക് പോയി. ധ്യാനത്തിൻ്റെ, പ്രാർത്ഥനയുടെ ഒരു നിമിഷമാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് യേശുവിൻ്റെ പ്രവർത്തനത്തിൻ്റെ പൊതുവായൊരു ശൈലിയുമാണ്. അതിരാവിലെ ഉണർന്ന് ആദ്യമേ ചെയ്യുന്നത് പിതൃസാന്നിധ്യം തേടുകയാണ്. അവിടെയാണ് ശക്തി, അവിടെയാണ് ആശ്വാസം, അവിടെയാണ് പ്രചോദനം. ബാറ്ററി ചാർജ് ചെയ്യുന്നത് പോലെയാണ്, ലൈനിൽ നിന്ന് ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് കുത്തിവെക്കുന്നത് പോലെ പിതൃസന്നിധിയിൽ ആയിരിക്കുക. പിന്നീട് യേശു പറയും, പ്രാർത്ഥിക്കുന്നവൻ എന്ത് ചെയ്യണമെന്ന്. പ്രാർത്ഥനയെക്കുറിച്ച് വിശദമായി നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ സംസാരിക്കുക. മുറി എൻ്റെ ഹൃദയം തന്നെയാണ്. ഹൃദയത്തിൻ്റെ ഗഹ്വരമെന്നോ ഗുഹയെന്നോ ഒക്കെ ഭാരതീയ ആചാര്യന്മാർ പറയുന്നത് പോലെ ഏകാന്തത തേടുക, ദൈവത്തോട് ഒന്നിച്ചായിരിക്കുക. അതിന് ദേവാലയത്തിലേക്കും സിനഗോഗിലേക്കും പള്ളിയിലേക്കും മോസ്കിലേക്കും ഒന്നുമല്ല യേശു പോയത്. പ്രാർത്ഥിക്കാനായിട്ട് യേശു പോകുന്ന വിജനസ്ഥലത്തേക്കാണ്. അത് പ്രത്യേകം ശ്രദ്ധേയമാണ്. പ്രാർത്ഥന ദൈവവുമായുള്ള കണ്ടുമുട്ടലാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏകാഗ്രതയിലായിരിക്കുക. മറ്റെല്ലാത്തിൽ നിന്നും അകന്ന്, മറ്റ് യാതൊരു ഡിസ്ട്രാക്ഷനുമില്ലാതെ, ശ്രദ്ധയെ വികേന്ദ്രീകരിക്കുന്ന യാതൊന്നുമില്ലാതെ ഞാനും എൻ്റെ ദൈവവും മാത്രമായിരിക്കുന്ന അവസ്ഥ, അതിന് വിജനസ്ഥലമാണ് യേശു തിരഞ്ഞെടുക്കുന്നത്. അത് ചിലപ്പോൾ മലമുകളിലായിരിക്കാം, ചിലപ്പോൾ മരുഭൂമിയിലായിരിക്കാം, അതല്ലെങ്കിൽ തോണിയിലായിരിക്കാം. എവിടെയും ആവട്ടെ, വിജനത തേടുക, ഏകാന്തത തേടുക. വിജനസ്ഥലത്തേക്ക് പോയി അവിടെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒറ്റപ്പെട്ട സംഭവമല്ല പ്രാർത്ഥിച്ചിരുന്നത്, ഹി യൂസ് ടു പ്രേ എന്നാണ് പറയുക. അവൻ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്നതാണിത്. ഇതൊരു ദിവസം ഇതുപോലെയാണ് എല്ലാ ദിവസവും തുടങ്ങുന്നത്. ഏകാന്തതയിൽ, ഏകാഗ്രതയിൽ പിതാവിൻ്റെ സാന്നിധ്യം തേടുന്ന യേശു. ഇത് വെറുമൊരു വിവരണമായിട്ട്, ചരിത്രപരമായ ഒരു ഇൻഫർമേഷൻ, അറിവ് തരാൻ വേണ്ടി മാത്രമല്ല സുവിശേഷം എഴുതിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണ്, ഒരു പ്രചോദനമാണ്. അതിരാവിലെ എണീറ്റ് പിതാവിൻ്റെ സാന്നിധ്യം തേടണം നമ്മളെല്ലാവരും. യഥാർത്ഥത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരും ചെയ്യുന്നതും ഇതാണ്. അത് ക്രൈസ്തവനും അക്രൈസ്തവനുമാകട്ടെ, ഹിന്ദുവോ മുസ്ലിമോ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവനുമാകട്ടെ, അതിരാവിലെ എണീറ്റ് ദൈവിക സാന്നിധ്യം തേടുന്നവരാണ് എല്ലാ മതവിശ്വാസികളും. ദൈവത്തിൻ്റെ അടുക്കലായിരിക്കുക, ദൈവിക സന്നിധിയിലായിരിക്കുക, അവൻ പറയുന്നത് കേൾക്കുക, അവിടുന്ന് ശക്തി ആർജിക്കുക. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ശിമയോനും കൂടെ ഉണ്ടായിരുന്നവരും അവനെ തേടി പുറപ്പെട്ടു. അറിയില്ല യേശു എവിടെയാണെന്ന്. രാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ ആൾക്കാരെത്തിയിരിക്കുകയാണ്. കാരണം തലേ ദിവസത്തെ അനുഭവങ്ങൾ അവർക്കുണ്ട്. കേട്ടറിഞ്ഞവർ ഒരുപാട് രോഗികളെയും കൊണ്ട് വന്നിരിക്കുകയാണ്. കഫർനാവിനും ചുറ്റുപാടുമുള്ള രോഗികളെല്ലാം കൂടി പത്രോസിൻ്റെ വീടിൻ്റെ മുമ്പിൽ തടിച്ചു കൂടിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് യേശുവിനെ തേടി പുറപ്പെട്ടത്. യേശുവിനെ തേടി വിജനസ്ഥലത്ത് കണ്ടെത്തുമ്പോൾ അവർ പറയും, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു. തിരക്കു പിടിച്ച ജീവിതം ആരംഭിച്ചു കഴിഞ്ഞു യേശുവിൻ്റെ. യേശു വലിയ ഒരു അത്ഭുത പ്രവർത്തകനായി അറിയപ്പെട്ട് കഴിഞ്ഞു. വലിയൊരു വൈദ്യനായി, രോഗശാന്തി നൽകുന്നവനായി. എല്ലാവർക്കും ആവശ്യം സൗഖ്യമാണ്. എല്ലാവർക്കും ശരീരത്തിനും മനസ്സിനും സൗഖ്യം ആവശ്യം. അതിനുവേണ്ടി തേടി വരികയാണ്. അവൻ പറഞ്ഞു, നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം, അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. സൗഖ്യം നൽകുക ആവശ്യമാണ്, പക്ഷെ അതിനേക്കാൾ ആവശ്യമാണ് ദൈവത്തിൻ്റെ ഹിതം, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുക എന്നത്. ഈ സൗഖ്യദാനം ദൈവരാജ്യ പ്രഘോഷണത്തിൻ്റെ ഒരു അടയാളം മാത്രമാണ്. പ്രധാനപ്പെട്ട ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള, ദൈവത്തിൻ്റെ ഭരണത്തെക്കുറിച്ചുള്ള ഈ അറിവാണ്. സുവിശേഷ പ്രഘോഷണം അതെല്ലായിടത്തും നടക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു എന്നത് എന്നെ സംബന്ധിച്ച പിതാവിൻ്റെ ഹിതമാണ്. ഡിവൈൻ പാസീഫ് എന്ന് പറയും, എൻ ഒബ്ലിഗേഷൻ, ഐ മസ്റ്റ്, ഞാനിത് ചെയ്തേ മതിയാവും. എന്നെ സംബന്ധിച്ച് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന പാത ഇതാണ്. അത് കഫർനാമിൽ തങ്ങി ഇവിടെയുള്ള രോഗികളെ മുഴുവൻ സുഖപ്പെടുത്തുക എന്നതല്ല. സ്വീകരണം കിട്ടുന്ന സ്ഥലത്ത് താവളമടിക്കുക, അവിടെ തമ്പടിച്ചു കൂടുക, അതല്ല യേശു ആവശ്യപ്പെടുന്നത്. പിതാവിൻ്റെ ഇഷ്ടം, യേശുവിനെ സംബന്ധിച്ച പിതാവിൻ്റെ ഹിതം അവനെല്ലായിടത്തും ഈ സുവിശേഷം അറിയിക്കണമെന്നതാണ്. അതുകൊണ്ട് അവൻ എല്ലാ സ്ഥലങ്ങളിലേക്കും പോവുകയാണ്. ഇതിനുവേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്, സുവിശേഷം പ്രഘോഷിക്കാൻ. അവൻ സിനഗോഗുകൾ പ്രസംഗിച്ചുകൊണ്ടും പിശാചുക്കളെ പുറത്താക്കിക്കൊണ്ടും ഗലീലയിൽ ഉടനീളം സഞ്ചരിച്ചു. ഒരിടത്തു മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല ഈ സുവിശേഷ പ്രഘോഷണം. ഈ സുവിശേഷം ലോകത്തെല്ലായിടത്തും എത്തിച്ചേരണം. അതിനുവേണ്ടിയാണ് അവൻ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. ആ ശിഷ്യന്മാരെയും കൊണ്ട് യേശു തുടർന്നും യാത്ര ചെയ്യും. അതിൻ്റെ ഒരു തുടക്കമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇങ്ങനെ ഗലീലയിൽ ഉടനീളം സഞ്ചരിച്ച യേശുവിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു ഉദാഹരണം എടുത്ത് അവതരിപ്പിക്കുകയാണ് അടുത്ത സംഭവത്തിൽ. നമ്മൾ അടുത്ത സംഭവം ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു രോഗശാന്തി, ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവം. ഇത് മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലും, ലൂക്ക എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമേ നമുക്ക് മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന് വായിക്കാം. ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവൻ കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. യേശു അവനെ കർശനമായി താക്കീത് ചെയ്ത് പറഞ്ഞയച്ചു, നീ ഇതേപ്പറ്റി ആരോടും ഒന്നും സംസാരിക്കരുത്, എന്നാൽ പോയി പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക. മോശയുടെ കൽപ്പനയനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. എന്നാൽ അവൻ പുറത്തു ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാനും ഇതു പ്രസിദ്ധമാക്കാനും തുടങ്ങി. തന്മൂലം പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ യേശുവിന് സാധിച്ചില്ല. അവൻ പുറത്ത് വിചാരപ്രദേശങ്ങളിൽ തങ്ങി ജനങ്ങളാകട്ടെ എല്ലായിടങ്ങളിൽ നിന്ന് അവൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു. ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് മർക്കോസ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായി ഇതിവിടെ കാണുകയും ചെയ്യും. 3 സുവിശേഷന്മാർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിനു പുറമെ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന മറ്റൊരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ 10 കുഷ്ഠരോഗികൾ ഒരുമിച്ച് യേശുവിൻ്റെ അടുക്കൽ വരികയും യേശു ആ 10 പേരെയും സുഖപ്പെടുത്തുകയും അതിൽ സമറിയാക്കാരനായിരുന്ന ഒരുവൻ മാത്രം നന്ദി പറയാനായി മടങ്ങി വരികയും ചെയ്ത സംഭവം നമ്മൾ കാണും. കുഷ്ഠരോഗികൾ ഇസ്രായേലിൽ ധാരാളമുണ്ടായിരുന്നു. അപ്പോൾ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന ഈ വിവരണം കൊടുക്കുമ്പോൾ, അവതരിപ്പിക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഈ കുഷ്ഠരോഗിയോട് യേശു എടുക്കുന്ന സമീപനത്തിൻ്റെ സവിശേഷത എന്താണ്? അത് മനസ്സിലാക്കണമെങ്കിൽ കുഷ്ഠരോഗിയെക്കുറിച്ച് അന്നുണ്ടായിരുന്ന കാഴ്ചപ്പാട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ഇന്നാണെങ്കിൽ പോലും നമുക്കറിയാം മനുഷ്യൻ ഭയക്കുന്ന ഒരു രോഗമായിട്ടാണ് കുഷ്ഠരോഗം അറിയപ്പെടുന്നത്. നമുക്കിന്നറിയാം ഇതൊരു ത്വക്ക് രോഗമാണ്, അതിന് പ്രതിവിധികളുണ്ട്. സമയത്ത് ചികിത്സിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കേടുപാടുകളൊന്നും കൂടാതെ രക്ഷപ്പെടാൻ സാധിക്കും. അഥവാ അല്പം കഴിഞ്ഞാണ് ചികിത്സിക്കുന്നതെങ്കിലും ഈ രോഗത്തെ പൂർണ്ണമായും മാറ്റിയെടുക്കാൻ സാധിക്കും. ചില അവസരങ്ങളിലൊക്കെ പകർച്ചവ്യാധിയാണെങ്കിലും എല്ലാ രോഗവും പകരുന്നതല്ല. സുഖം പ്രാപിച്ചതിന് ശേഷം പിന്നീട് പകരാനുള്ള സാധ്യതയൊന്നുമില്ല. ഇതൊക്കെയാണെങ്കിലും കുഷ്ഠരോഗം ഇന്നും ഭയത്തോടുകൂടി മനുഷ്യൻ നോക്കുന്ന ഒരു രോഗമാണ്. ഈ 21-ാം നൂറ്റാണ്ടിൽ കുഷ്ഠരോഗികളുടെ അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ 21 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന അവസ്ഥ നമുക്ക് ഊഹിക്കാൻ സാധിക്കും. പുരുഷ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും ബെൻഹർ എന്നൊരു ഫിലിം. ആ ഫിലിമിൽ ഒരു കുഷ്ഠരോഗിയുടെ ഒരു ചിത്രം അവതരിപ്പിക്കുന്നുണ്ട്. ബെൻഹറിൻ്റെ അമ്മയും സഹോദരിയും തടവറയിലായി, പിന്നീടൊരു കുഷ്ഠരോഗികളായി, അവരെ കുഷ്ഠരോഗ കോളനിയിലേക്ക് പറഞ്ഞയച്ചു. ആ കുഷ്ഠരോഗികളുടെ സമീപനം എന്താണെന്ന് ആ ഫിലിമിൽ മനോഹരമായി ചിത്രീകരിക്കുന്നുണ്ട്. അഥവാ ഹൃദയസ്പൃക്കായ വിധത്തിൽ, ഹൃദയഭേദകമായ വിധത്തിൽ എന്ന് പറയാം. കുഷ്ഠരോഗികൾക്ക് പട്ടണത്തിൽ പ്രവേശിക്കാൻ അനുവാദമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള പ്രത്യേക താവളങ്ങളുണ്ട്. സാധാരണ ജനങ്ങൾ നടക്കുന്ന വഴിയിലൂടെ കുഷ്ഠരോഗി നടക്കാൻ പാടില്ല. അവൻ നടക്കുകയും ഇരിക്കുകയും നിൽക്കുകയും ചെയ്യുന്ന സ്ഥലമെല്ലാം അശുദ്ധമാകും. കുഷ്ഠരോഗി രോഗി എന്നതിനേക്കാൾ കൂടുതൽ അശുദ്ധനായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ദൈവത്തിൻ്റെ ശാപം പേർന്നവനായിട്ടാണ് കുഷ്ഠരോഗി കരുതപ്പെട്ടിരുന്നത്. കുഷ്ഠരോഗിയെ കണ്ടാൽ കല്ലെറിഞ്ഞ് ഓടിക്കണമെന്നാണ് റബ്ബിമാർ പഠിപ്പിച്ചിരുന്നത്. ഭ്രാന്തൻ നായയെ കല്ലൊടിഞ്ഞ് ഓടിക്കുന്നത് പോലെ. കാരണം ആ രോഗി അടുത്തു വന്നാൽ അവൻ എല്ലാവരെയും അശുദ്ധരാക്കും. അതുകൊണ്ട് ലേവ്യരുടെ പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ലേവ്യരുടെ അധ്യായം പുസ്തകം 13-14 അധ്യായങ്ങൾ മുഴുവനും കുഷ്ഠരോഗത്തെ സംബന്ധിച്ചാണ്. കുഷ്ഠരോഗിയെ തിരിച്ചറിയേണ്ട വിധം, കുഷ്ഠരോഗം മാറിയാൽ അയാളെ ശുദ്ധീകരിക്കേണ്ട വിധം, ഇതൊക്കെയാണ് 13-14 അധ്യായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 13-ാം അധ്യായം 45-46 വാക്യങ്ങൾ പ്രത്യേകം ശ്രദ്ധേയമാണ്. കുഷ്ഠമുള്ളവൻ കീറിയ വസ്ത്രം ധരിക്കുകയും മുടി ചീകാതിരിക്കുകയും മേൽച്ചുണ്ട് തുണി കൊണ്ട് മറയ്ക്കുകയും അശുദ്ധൻ അശുദ്ധനെന്ന് വിളിച്ചു പറയുകയും വേണം. രോഗമുള്ള കാലമെല്ലാം അവൻ അശുദ്ധനാണ്. അവൻ പാളയത്തിന് വെളിയിൽ ഒരു പാർപ്പിടത്തിൽ ഏകനായി വസിക്കണം. അശുദ്ധൻ പാപിയാണ്, ദൈവത്തിൻ്റെ ശാപമേറ്റവനാണ്, ദൈവസന്നിധിയിൽ പ്രവേശമില്ലാത്തവനാണ്, ദൈവത്തിന് സ്വീകാര്യനല്ലാത്തവനാണ്. അതാണ് അശുദ്ധൻ എന്നുള്ള അർത്ഥമാക്കുക. അപ്പോൾ കുഷ്ഠരോഗി അശുദ്ധമായിരിക്കും. അവൻ അശുദ്ധനാണെന്ന് പ്രഖ്യാപിക്കുന്നത് അവനെ പരിശോധിക്കുന്ന പുരോഹിതനാണ്. അന്ന് പുരോഹിതൻ ഒരേ സമയം വൈദ്യനും വൈദികനുമായിരുന്നു. പുരോഹിതനാണ് നിശ്ചയിക്കുന്നത് ഇവന് കുഷ്ഠമുണ്ടോ ഇല്ലയോ എന്ന്. കുഷ്ഠം മാറിയോ ഇല്ലയോ എന്ന് നിശ്ചയിക്കേണ്ടത് പുരോഹിതനാണ്. അതിനുവേണ്ട അടയാളങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുമുണ്ട്. ഇങ്ങനെ കുഷ്ഠമുള്ളവൻ അശുദ്ധനായി പരിഗണിക്കപ്പെടുന്നു. അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ്റെ ശരീരം അഴുകുന്നുവെന്നാണ് വിചാരിക്കുക. ഇതിനെക്കുറിച്ച് സംഖ്യാപുസ്തകത്തിൽ ഒരു ശ്രദ്ധേയമായ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഖ്യാപുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ മോശയ്ക്കെതിരെ കലാപമുയർത്തുന്ന മിരിയാമിൻ്റെയും അഹറോൻ്റെയും ചിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ മോശയുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്തപ്പോൾ കർത്താവിൻ്റെ കോപം അവർക്കെതിരെ ജ്വലിച്ചു. 12-ാം അധ്യായം 9-12 വരെയുള്ള വാക്യങ്ങൾ. അവിടുന്ന് അവരെ വിട്ടുപോയി. കൂടാരത്തിൻ്റെ മുകളിൽ നിന്ന് മേഘം നീങ്ങിയപ്പോൾ മിരിയാം കുഷ്ഠം പിടിച്ചു മഞ്ഞ് പോലെ വെളുത്തു. അഹറോൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവർ കുഷ്ഠരോഗിണിയായി തീർന്നിരിക്കുന്നത് കണ്ടു. അഹറോൻ മോശയോട് പറഞ്ഞു, പ്രഭോ, ഞങ്ങൾ ബുദ്ധിഹീനമായിട്ടാണ് പ്രവർത്തിച്ചത്. ആ പാപം ഞങ്ങളുടെ മേൽ ചുമത്തരുതേ. ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ തന്നെ ശരീരം പകുതി അഴുകിയിരിക്കുന്ന മരിച്ച ശിശുവിനെപ്പോലെ അവൾ ആകരുതേ. ശരീരം പകുതി അഴുകിയ അവസ്ഥ, ശരീരത്തിൻ്റെ അഗ്രഭാഗങ്ങൾ അറ്റുപോകുന്ന സാഹചര്യം ഉണ്ടാകുന്ന നമുക്കറിയാം. ചില കുഷ്ഠരോഗം അതിൻ്റെ മൂർദ്ധന്യതയിലെത്തുമ്പോൾ വിരലുകൾ അറ്റുപോകുന്നു, മൂക്കും ചെവിയും അറ്റുപോകുന്നു. അവിടെയൊക്കെ നീല നിറത്തിലുള്ള രക്തമൊഴുകുന്ന വ്രണങ്ങൾ മാത്രമായിരിക്കും. ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഭീകരത ബീഭത്സമായ ഒരവസ്ഥയാണ് കുഷ്ഠരോഗിയുടേത്. അന്ന് മനുഷ്യർ ഭയന്നിരുന്നു കുഷ്ഠരോഗികളെ. അതുകൊണ്ട് തന്നെ കുഷ്ഠരോഗികൾക്ക് സമൂഹത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല. ആളുകൾ ഒരുമിച്ച് പാളയത്തിൽ താമസിക്കുന്ന സാഹചര്യത്തിൽ ഇത് പ്രത്യേകം ശ്രദ്ധേയമാണ്. യാത്രാമധ്യേ അവർ കൂടാരങ്ങളിൽ താമസിക്കുമ്പോൾ നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന സാഹചര്യമാണുള്ളത്. അവിടെ ആരെങ്കിലും ഇപ്രകാരം ഒരാൾ കുഷ്ഠരോഗം ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ രോഗം മറ്റുള്ളവർക്കെല്ലാം ബാധിക്കാൻ സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് ഈ യാത്രാമധ്യേ ഉണ്ടാക്കിയ നിയമമാണ്. അത് പിന്നീടും ബാധകമായി തീർന്നു. കുഷ്ഠരോഗി അശുദ്ധനാണ്. പകർച്ചവ്യാധി ആയതുകൊണ്ട് മാത്രമല്ല ഈ കുഷ്ഠം തന്നെ ദൈവത്തിൻ്റെ ശാപമായി അവർ കരുതിയിരുന്നത് കൊണ്ടാണ് അവനെ അശുദ്ധനാക്കുക. ഇങ്ങനെ അശുദ്ധനായ മനുഷ്യൻ സമൂഹത്തിന് പുറത്തു നിൽക്കണം. അവന് പട്ടണത്തിൽ പ്രവേശമില്ല, അവൻ പൊതുവഴിയിലൂടെ നടക്കാൻ പാടില്ല, ജനങ്ങളുമായി യാതൊരു സമ്പർക്കവും അവനുണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒറ്റപ്പെട്ട് ഏകനായി ഏകാകിയായി അവൻ കഴിയണം. അവന് പട്ടണത്തിന് പുറത്തേ വസിക്കാൻ കഴിയൂ. നല്ല മനുഷ്യർ, ദീനാനുകമ്പയുള്ള ചില മനുഷ്യർ ഈ രോഗികൾക്ക് വേണ്ടി ഭക്ഷണ സാധനങ്ങൾ പട്ടണത്തിന് പുറത്ത് കൊണ്ടുപോയി വയ്ക്കും. അത് ബെൻഹറിൻ്റെ ഫിലിമിൽ അവർ ചിത്രീകരിക്കുന്നുണ്ട്. ഭക്ഷണ സാധനങ്ങളെല്ലാം കൂടി ഈ കുഷ്ഠരോഗ കോളനിയിലേക്ക് കൊട്ടയിൽ കൊണ്ട് നിറഞ്ഞു കൊടുക്കുന്നത്, മൃഗങ്ങളെക്കാളും ഹീനമായ രീതിയിൽ മനുഷ്യനോട് പെരുമാറുന്ന അവസ്ഥ. ഇതായിരുന്നു കുഷ്ഠരോഗിയുടെ അന്നത്തെ അവസ്ഥ. ഈ മനുഷ്യ ഇങ്ങനെ ഒരു വ്യക്തിയാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. അവൻ വന്ന് യേശുവിനോട് പറയുന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. അവൻ യേശുവിൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു. ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു. ശ്രദ്ധേയമാണ് യേശുവിൻ്റെ അടുത്തെത്തി എന്ന് പറയുന്നത്, കാരണം അവൻ്റെ അടുത്തേക്ക് വരാൻ ഒരു തരത്തിലും അവകാശമില്ലാത്തവനാണ്. അവൻ്റെ അടുത്ത് കുഷ്ഠരോഗി വന്നത് അവനെ അശുദ്ധനാക്കും എന്ന് അന്നത്തെ നിയമം കൽപ്പിച്ചിരുന്നു. തന്നെ കല്ലെറിഞ്ഞോടിക്കില്ല, ആട്ടി ഓടിക്കില്ല യേശു എന്ന് വിശ്വസിച്ചതുകൊണ്ടാവണമല്ലോ ഈ കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കിലേക്ക് വരിക. വന്നു മുട്ടുകുത്തി അപേക്ഷിച്ചു. എന്താണ് അപേക്ഷ? അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും, സുഖപ്പെടുത്തണം എന്നല്ല പറയുന്നത്, തീർച്ചയായിട്ടും അത് ഉദ്ദേശിക്കുന്നുണ്ട്. ശരീരത്തിന് സൗഖ്യം കിട്ടിയാൽ മാത്രം പോരാ, കുഷ്ഠരോഗിയെ സംബന്ധിച്ച് രോഗശാന്തി കിട്ടുന്നതിനപ്പുറത്ത് ഒരു ശാന്തി കൂടി ആവശ്യമുണ്ട്. അവന് സമൂഹത്തിൽ അംഗീകാരം കിട്ടണം. അവനെ അശുദ്ധനായി മുദ്രകുത്തി പുറന്തള്ളിയ സമൂഹത്തിലേക്ക് അവന് കടന്നു വരാൻ സാധിക്കണം. മറ്റു മനുഷ്യരെ പോലെ മനുഷ്യരുമായി സമ്പർക്കത്തിലിടപെടാൻ സാധിക്കണം. എനിക്ക് ശുദ്ധിയുണ്ടാവണം. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ നിനക്ക് സാധിക്കും. വലിയൊരു വിശ്വാസ പ്രഖ്യാപനമാണ്. അതോടൊപ്പം യേശുവിലുള്ള ആ വിശ്വാസം, യേശു തന്നെ സ്വീകരിക്കും എന്നുള്ള ആ ബോധ്യം ആ വ്യക്തിക്കുണ്ട്. വിശ്വാസമാണ് ഇവനെ നയിക്കുക. പ്രത്യാശയാണ് ഇവനെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നത്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. നിനക്ക് ശക്തിയുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ മനസ്സുണ്ടോ? അത് നിൻ്റെ അവസ്ഥയാണ്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശുവിൻ്റെ അടുക്കൽ വരുന്നവരുടെ എല്ലാം അവസ്ഥ ഇതാണ്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. വിശ്വാസത്തോടുകൂടി കടന്നു വരിക. ഈ വിശ്വാസത്തോടുകൂടി കടന്നു വരുന്നവനോട് യേശു തീർച്ചയായിട്ടും പറയും, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധനുണ്ടാകട്ടെ. അതിനു മുമ്പേ യേശു ചെയ്തൊരു കാര്യമുണ്ട്. അവൻ കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാവട്ടെ. കരുണ തോന്നി കൈ നീട്ടി സ്പർശിച്ചു. ഹൃദയത്തിലാണ് തുടക്കം. ഈ മനുഷ്യൻ്റെ ദയനീയാവസ്ഥ കണ്ട് യേശുവിൻ്റെ ഹൃദയത്തിൽ കരുണയുടെ സ്നേഹത്തിൻ്റെ ഒരു വേലിയേറ്റം തന്നെ ഉണ്ടാവുകയാണ്. ദൈവത്തിൻ്റെ കരുണ മാംസം ധരിച്ച് കടന്നു വന്നതാണ് യേശു. മനുഷ്യൻ്റെ വേദനയിലും ദുഃഖത്തിലും അലിയുന്ന ഒരു കരളാണ് അവൻ്റെത്. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെക്കുറിച്ചൊക്കെ പാടുന്ന കവിമാരുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം, യഥാർത്ഥ മുഖം, ഹൃദയം പ്രകടമാകുന്ന യേശുവിലൂടെയാണ്. കരുണ തോന്നി. ഈ കരുണയാണ് പ്രവർത്തനത്തിലേക്ക് നയിക്കുന്നത്. ആ കരുണ തോന്നിയ യേശു മറ്റെല്ലാം മറക്കും. പിന്നെ ചെയ്യുന്നത് ഒരു സാധാരണ യഹൂദൻ ചെയ്യാൻ പാടില്ലാത്തതാണ്. കൈനീട്ടി കുഷ്ഠരോഗിയെ സ്പർശിക്കുന്നതിലൂടെ ആ കുഷ്ഠരോഗിയുടെ അശുദ്ധി താനും സ്വയം ഏറ്റെടുക്കുകയാണ്. കുഷ്ഠരോഗിയെ അശുദ്ധനായി കരുതിയിരുന്ന സമൂഹം ആ രോഗിയെ ഒരു ശവം പോലെയാണ് കരുതിയിരുന്നത്. ശവശരീരത്തിൽ സ്പർശിക്കുന്നവരെല്ലാം അശുദ്ധരാകും. നേരത്തെ അഹ്റോൻ പറഞ്ഞ് നമ്മൾ കേട്ടു, ഗർഭപാത്രത്തിൽ നിന്ന് വരുമ്പോൾ തന്നെ പകുതി അഴുകിയിരിക്കുന്ന ശവം പോലെ ഇവളായിത്തീരരുതേ. അഴുകിയ ശവം പോലെയാണ് കുഷ്ഠരോഗിയെ അന്നത്തെ സമൂഹം കണ്ടിരുന്നത്. ഈ മനുഷ്യനെ സ്പർശിക്കുന്നവൻ അശുദ്ധനാകും. ആ മനുഷ്യനെ അശുദ്ധനാക്കുമെന്ന നിയമത്തെ യേശു കാറ്റിപ്പറത്തിക്കൊണ്ടാണ്. കൈ നീട്ടി, കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചു. അവനെ സ്പർശിക്കുന്നതിലൂടെ, യേശുവിൻ്റെ ഈ സൗഖ്യദായകമായ സ്പർശനത്തിലൂടെ ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും ഈ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് ഒഴുകിയിറങ്ങുകയാണ്. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാവട്ടെ. തൽക്ഷണം അവൻ്റെ കുഷ്ഠം മാറി, അവന് ശുദ്ധി കൈവന്നു. യേശു ഇന്നും പറയുന്നു എന്നോടും നിങ്ങളോടും, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാവട്ടെ. വേദനയോടെ തകർന്ന ഹൃദയത്തോടെ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നവർക്ക് ആർക്കും ലഭിക്കുന്ന ഒന്നാണ് ഈ ശുദ്ധി, ഈ സൗഖ്യം. ഹൃദയത്തിന് സൗഖ്യം, മനസ്സിന് സമാധാനം, ശരീരത്തിന് സൗഖ്യം. ഈ സൗഖ്യദായകനായ യേശുവിൻ്റെ അടുക്കൽ നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. തുടർന്ന് അടുത്ത തവണ ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ പഠന വിഷയമാക്കുന്നതാണ്. ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പഠനം സമാപിക്കാം. അതിരാവിലെ ഉണർന്ന് വിജനസ്ഥലത്തേക്ക് പോയി പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച യേശുവേ, അങ്ങ് നൽകുന്ന മാതൃക ഞങ്ങളുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതം എപ്പോഴും അങ്ങയുടെ സാന്നിധ്യം തേടുന്നതാവട്ടെ. അതിരാവിലെയും വൈകിട്ടും പകലും രാത്രിയും എപ്പോഴും അങ്ങയോടു കൂടിയായിരിക്കാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ അടുക്കിലേക്ക് കടന്നു വന്ന കുഷ്ഠരോഗിയെപ്പോലെ ഞങ്ങളും കർത്താവെ പറയുന്നു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. കർത്താവെ, ഹൃദയം തകർന്ന ഞങ്ങൾ, രോഗികളായ ഞങ്ങൾ, പാപഭാരം പേറി ദുഃഖത്തിൽ, വിഷാദത്തിൽ, നിരാശയിൽ കഴിയുന്ന ഞങ്ങൾ അങ്ങനെ അടുക്കിലേക്ക് കടന്നു വരുന്നു. കർത്താവെ, കരുണ തോന്നണമേ, കൈനെട്ടി സ്പർശിക്കണമേ, അങ്ങയുടെ കരസ്പർശനത്താൽ ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ. സമൂഹത്തിൽ, ഹൃദയത്തിൽ, ശരീരത്തിൽ അവിടുത്തെ സൗഖ്യം, അവിടുത്തെ ശുദ്ധി, അവിടുത്തെ കൃപ സമൃദ്ധമായി നിറയട്ടെ. യേശുവെ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ.